2022 ഫെബ്രുവരി 8 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. സംശയകരമായ 4 കേന്ദ്ര നിയമങ്ങൾ മുൻ കേന്ദ്ര സഹമന്ത്രി PC തോമസ് എഴുതുന്നു. കേന്ദ്ര സർക്കാർ 4 പുതിയ നിയമങ്ങൾ കൊണ്ടുവരാനുള്ള കരട് ബില്ലുകൾ വാണിജ്യവകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. റബ്ബർ, ഏലം, തേയില, കാപ്പി തുടങ്ങി കേരളത്തിലേറെ കൃഷി ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിളകളെ സംബന്ധിച്ചാണ് നിയമങ്ങൾ. ഇപ്പോഴുള്ളവ മാറ്റി പുതിയ നിയമം കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വാണിജ്യവകുപ്പിന്റെ വെബ്സൈറ്റ് വഴി പുറത്തായപ്പോൾ മാത്രമാണ് ഇങ്ങനെയൊരു നീക്കം നടക്കുന്നതായി ജനം അറിഞ്ഞത്. ആക്ഷേപം അറിയിക്കാനും ജനത്തിന് പറയാനുള്ളത് കേൾക്കാനും സമയം അനുവദിച്ചിരിക്കുന്നു എന്ന് വരുത്താൻ വേണ്ടി മാത്രമാണ് ഒരു പത്രത്തിൽ പോലും പ്രസിദ്ധീകരിക്കാതെ വെബ്സൈറ്റിലിട്ടത്. വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതിലൂടെ ബന്ധപ്പെട്ട എല്ലാവരും ഇവയെക്കുറിച്ച് അറിയണമെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ, ഇതറിയാൻ യാതൊരു സാധ്യതയുമില്ലാത്ത സാധാരണക്കാരായ ലക്ഷക്കണക്കിന് കൃഷിക്കാരും തൊഴിലാളികളുമുണ്ട് എന്ന കാര്യം കേന്ദ്ര സർക്കാർ മറക്കുകയാണോ? റബ്ബർ, ഏലം ഉൾപ്പെടുന്ന സ്പൈസസ്, തേയില, കാപ്പി എന്നിവയ്ക്കൊക്കെ ഇക്കാലമത്രയും പ്രത്യേക ബോർഡുകൾ ഉണ്ടായിരുന്നു. ഈ ബോർഡുകൾക്ക് കൃഷിക്കാരെ സഹായിക്കാൻ കാര്യമായ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും കൊടുത്തിരുന്നു. എന്നാൽ ബോർഡുകളുടെ രീതിയാകെ മാറുകയാണ്. ബോർഡുകൾക്ക് പുതിയ നിയമങ്ങളിൽ പഴയ പ്രാധാന്യമില്ല. പുതിയ നിയമങ്ങളുടെ പേരിൽ തന്നെ വലിയ വ്യത്യാസം ഉണ്ടാക്കിയിരിക്കുന്നു. പ്രോത്സാഹനവും വികസനവുമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നത്തക്ക വിധത്തിൽ ഓരോ നിയമത്തിന്റെയും പേരിൽ തന്നെ പ്രൊമോഷൻ, ഡെവലപ്മെന്റ് എന്നീ വാക്കുകൾ ഉൾപ്പെടുത്തി. അമിതമായ അധികാരം കേന്ദ്ര ഗവൺമെന്റ് കൈയടക്കുന്നതിലൂടെ ബന്ധപ്പെട്ട ബോർഡുകൾ അറിയാതെ തീരുമാനങ്ങളെടുക്കാനും ബോർഡുകളുടെ തീരുമാനത്തിനെതിരായ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ട്. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഈ 4 കൃഷികളും സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാരിന് എങ്ങനെ ഏറ്റെടുക്കാനാവും? ഇത് നിയമവിരുദ്ധം മാത്രമല്ല ഭരണഘടനാവിരുദ്ധവും സാമൂഹ്യനീതിക്ക് നിരക്കാത്തതുമാണ്. വലിയ തോതിൽ രാജ്യത്തിനുവേണ്ടി സമ്പത്ത് ഉത്പാദിപ്പിക്കുന്ന കർഷകരുടെ പ്രയത്നം ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട സകല ബിസിനസ്സുകളും വ്യവസായങ്ങളും ഏറ്റെടുക്കുക എന്ന ചുമതല ഈ നിയമങ്ങൾ പ്രകാരം കേന്ദ്ര സർക്കാരിനാണ്. റബ്ബർ, ഏലം, തേയില, കാപ്പി എന്നീ കൃഷികളും ബിസിനസ്സും വ്യവസായവും അവ ആരുടേതാണെങ്കിലും ഈ പുതിയ നിയമങ്ങൾ പാസായാൽ അവയുടെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്ര സർക്കാരിനായിരിക്കും. ഞെട്ടലോടെ മാത്രമേ ഇതേക്കുറിച്ച് ഏതൊരു ഇന്ത്യൻ പൌരനും ചിന്തിക്കാനാവൂ. ഇത്ര ഭീതിജനകമായ രീതിയിൽ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നത് അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ടുതന്നെ ഈ നിയമം ഒരു കാരണവശാലും പാർലമെന്റിൽ വയ്ക്കുകയോ പാസാക്കുകയോ ചെയ്യരുത്. കർഷകർ അത്യാധ്വാനം ചെയ്താണ് ഓരോ വിളയും ആദായമെടുക്കത്തക്ക രീതിയിൽ ആക്കുന്നത്. കണ്ണൂർ സ്വദേശിയായ മുഹമ്മദ് എന്നൊരാൾ കേരള ഹൈക്കോടതിയിൽ ഒരിക്കൽ ഒരു കേസ് കൊടുത്തു. സർഫാസി നിയമപ്രകാരം തന്റെ റബ്ബർ കൃഷി ചെയ്ത ഭൂമി ഏറ്റെടുക്കുന്നതിന് എതിരെയായിരുന്നു കേസ്. പക്ഷേ വിധി വന്നപ്പോൾ അത് മുഹമ്മദിന് എതിരായിരുന്നു. കൃഷിഭൂമിയാണെങ്കിൽ ഒഴിവാക്കാമായിരുന്നു, പക്ഷേ അവിടെ ചെയ്തിട്ടുള്ളത് റബ്ബർ അല്ലേ എന്ന് പറഞ്ഞാണ് അത്. വിധി വന്ന ശേഷം അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പീൽ പോകാനുള്ള ധനശേഷി ഇല്ലാത്തതുകൊണ്ടാവാം മുഹമ്മദ് പിന്നീട് കോടതിയെ സമീപിക്കുകയോ അപ്പീൽ കൊടുക്കുകയോ ചെയ്തില്ല. ഒരു കൊല്ലത്തോളം കഴിഞ്ഞപ്പോഴാണ് ഈ വിധി എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പല രീതിയിൽ ഈ വിധി കൃഷിക്കാരന് ഏറ്റവും വലിയ ദ്രോഹമായി മാറുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. റബ്ബർ കൃഷിയല്ലെന്ന് തീർത്തു പറയുമ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആനുകൂല്യങ്ങൾ റബ്ബർ കൃഷിക്കാരന് ഇല്ലാതാകുമെന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് ഞാൻ ആ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ പൊതുതാൽപര്യ അപ്പീൽ ഫയൽ ചെയ്തു. ഞാൻ തന്നെയാണ് കേസ് വാദിച്ചത്. ബന്ധപ്പെട്ട എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു വരുത്തിയ ശേഷം അവസാന വാദം കേട്ടപ്പോൾ എന്റെ വാദത്തിന്റെ പ്രാധാന്യം കോടതി പൂർണ്ണമായും ഉൾക്കൊള്ളാൻ തയ്യാറായി. ഒരു കാരണവശാലും കീഴ്ക്കോടതിയുടെ വിധി നിലനിൽക്കില്ലെന്ന് അംഗീകരിച്ചുകൊണ്ട് കോടതി വിധി പ്രസ്താവിച്ചു. അങ്ങനെ റബ്ബർ കൃഷിയാണെന്നും അത് നട്ടുവളർത്തിയ ഭൂമി കൃഷിഭൂമിയാണെന്നും കോടതി കണ്ടു. കൃഷിക്കാരെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഉത്തരവ് കിട്ടിയതിലുള്ള സന്തോഷം മനസ്സിലിരിക്കുമ്പോൾ എതിർകക്ഷിയായ ബാങ്ക് എന്നെ ഉന്നം വെച്ചുകൊണ്ട് കാപ്പി, തേയില, ഏലം എന്നിവ കൃഷിയല്ലെന്നും അവയൊക്കെ കൃഷി ചെയ്ത ഭൂമി സർഫാസി നിയമപ്രകാരം ഏറ്റെടുക്കാമെന്നും സർക്കുലർ അയച്ചു. ഞാൻ ഉടനെ തന്നെ ആ സർക്കുലറിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി വാദം കേട്ട ശേഷം എനിക്ക് അനുകൂലമായി വിധി പ്രസ്താവിച്ചു. അങ്ങനെ കാപ്പി, തേയില, ഏലം എന്നിവ കൃഷി ചെയ്ത ഭൂമി കൃഷിഭൂമിയാണെന്നും അവ സർഫാസി നിയമപ്രകാരം അധികാരം ഏറ്റെടുക്കാനാവില്ലെന്നും വ്യക്തമാക്കി. കോടതി വിധിയുണ്ടായി, അതിനെതിരെ ബാങ്ക് സുപ്രീംകോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തിരിക്കുകയാണ്. ഞാൻ അവിടെ ഹാജരായിട്ടുണ്ട്. വാദം കേട്ട് തീരുമാനമായിട്ടില്ല. താമസിയാതെ അതും വാദം കേൾക്കുമെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതുകൊണ്ടുകൂടിയാണോ ഇപ്പോൾ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നതെന്ന സന്ദേഹം എനിക്കുണ്ട്. ഈ നാല് കൃഷികളെ സംബന്ധിച്ചും ഒരുപോലുള്ള നിയമം ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഈ കോടതി വിധികളെ അതിജീവിക്കാനും പുതിയ വിധികൾ കൃഷിക്കാരന് അനുകൂലമായി ഉണ്ടാകാതിരിക്കാനുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ റബ്ബർ നിയമത്തിൽ റബ്ബർ വ്യവസായത്തിന്റെ നിർവചനത്തിൽ റബ്ബർ ചെടികളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ആശ്ചര്യജനകമാണ്. തന്നെയുമല്ല, പലയിടത്തും റബ്ബർ കൃഷിയെ വ്യവസായവുമായി ചേർത്തുവച്ചിരിക്കുന്നതായും കാണാം. റബ്ബർ കൃഷിയാണ് എന്ന് പറയുന്നില്ലെന്ന് മാത്രമല്ല, കൃഷി എന്ന് തോന്നാതിരിക്കാൻ തക്കതായ രീതിയിലാണ് പല വകുപ്പുകളും പുതിയ റബ്ബർ നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്.